നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ സവിശേഷതകൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ. പല തട്ടുകളായി തരംതിരിക്കപ്പെട്ട മനുഷ്യരായിരുന്നു പലസ്തീനായിലുണ്ടായിരുന്നത്. അത് രാഷ്ട്രീയമായ തലത്തിലും സാമ്പത്തിക തലത്തിലും മാത്രമല്ല, സാമൂഹിക തലത്തിലും ഈ തരംതിരിവുകൾ ദൃശ്യമായിരുന്നു. പല ക്ലാസുകളായി തരംതിരിക്കപ്പെട്ട മനുഷ്യർ, വിജാതിയരെന്നും സ്വജാതിയരെന്നും യഹൂദരെന്നും സമറിയാക്കാരെന്നും സമ്പന്നരും ദരിദ്രരെന്നും ഉള്ള തരംതിരിവുകൾ, പല രീതിയിൽ പല തട്ടുകളായി തിരിക്കപ്പെട്ട മനുഷ്യർ. ഈ തരംതിരിവുകളിൽ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതും സമൂഹത്തെ വളരെയധികം നിർണായകമായി സ്വാധീനിച്ചതുമായ ഒന്ന് മതപരമായൊരു നിയമത്തിൻ്റെ പേരിലുള്ള തരംതിരിവായിരുന്നു. ശുദ്ധവും അശുദ്ധവും എന്ന രീതിയിലുള്ള തരംതിരിവ്. മനുഷ്യരെ രണ്ട് തരങ്ങളായി തിരിക്കാം, ശുദ്ധരായവരും അശുദ്ധരായവരും. ശുദ്ധം അശുദ്ധം എന്ന വേർതിരിവ് ബലിയർപ്പണത്തെ സംബന്ധിച്ച ഒരു നിയമത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിന് അർപ്പിക്കുന്ന വസ്തുക്കളൊക്കെ, അത് മൃഗമാവട്ടെ, ധാന്യമാവട്ടെ, എണ്ണയോ വീഞ്ഞോ ആവട്ടെ, ശുദ്ധമായിരിക്കണം. അതിന് പ്രത്യേകമായ ചില നിയമ നിബന്ധനകളുണ്ട്. ദൈവത്തിന് ബലിയർപ്പിക്കുന്ന മൃഗങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രായമുണ്ട്. അതിൽ കൂടിയാൽ അത് അശുദ്ധമാവും. ആ മൃഗത്തിന് ഒരു ശരീരത്തിൽ ഒറ്റ നിറമേ ആകാൻ പാടുള്ളൂ. അതിന് പൊട്ടോ പുള്ളിയോ ഉണ്ടെങ്കിൽ അത് അശുദ്ധമാവും. മുടന്തുള്ള മൃഗങ്ങൾ അശുദ്ധമായിരിക്കും. ഇങ്ങനെ മൃഗങ്ങൾ അശുദ്ധമായി തീരുന്ന സാഹചര്യങ്ങൾ, അശുദ്ധമായിരുന്ന അവസ്ഥാവിശേഷങ്ങൾ, ആ അശുദ്ധമായ മൃഗത്തിന് ദൈവത്തിന് അർപ്പിക്കാനാവില്ല. ഇങ്ങനെ മൃഗങ്ങളും ബലിവസ്തുക്കളും ശുദ്ധമായിരിക്കുന്നത് പോലെ ദൈവത്തിന് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ശുദ്ധരായിരിക്കണം. ഇതായിരുന്നു കാഴ്ചപ്പാട്. അപ്പോഴ് ദൈവത്തിൻ്റെ നിയമപ്രകാരം ശുദ്ധരല്ലാത്ത വ്യക്തികളെ അശുദ്ധരായി പരിഗണിക്കുന്നു. അപ്പോഴ് പൊതുവെ രണ്ടു തരത്തിലെന്ന് പറയാം, ശുദ്ധരായവരും അശുദ്ധരായവരും. ആരാണ് ശുദ്ധർ, ആരാണ് അശുദ്ധർ? ശുദ്ധർ അശുദ്ധരല്ലാത്തവരെല്ലാം ശുദ്ധരാണ്. ശുദ്ധരാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജന്മനാ ശുദ്ധരായിരിക്കണം. അബ്രാഹത്തിൻ്റെയും സാറായുടെയും സന്തതി പരമ്പരയിൽ പെട്ടവരാണ് തങ്ങളും തെളിയിക്കാൻ സാധിക്കുന്നവരാവണം. അബ്രാഹത്തിൻ്റെയും സാറായുടെയും രക്തം സിരകളിലൂടെ കലർപ്പ് കൂടാതെ ഒഴുകുന്നു എന്ന് കരുതുന്നവർക്ക് എന്ന് തെളിയിക്കാൻ കഴിയുന്നവരെ മാത്രമേ പരിപൂർണമായി ശുദ്ധരായി കണക്കാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനു പുറമെ ബാഹ്യമായ മറ്റശുദ്ധികളൊന്നും ഉണ്ടാകാൻ പാടില്ല താനും. ഇങ്ങനെ പരിപൂർണ്ണ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ പുരോഹിത ശുശ്രൂഷയോ ദേവായ ശുശ്രൂഷയോ നടത്താൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പരിപൂർണ്ണ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ കോടതിയിൽ കേസുകൾ തീർപ്പ് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. പല കാര്യങ്ങളിലും ഈ പരിപൂർണ്ണ ശുദ്ധത ആവശ്യമായിരുന്നു. വിശുദ്ധി, ഇതിന് ഹൃദയത്തിൻ്റെ ഭാവമോ ആത്മീയ അവസ്ഥയോ ആയിട്ടൊന്നും ബന്ധമല്ല. ബാഹ്യമായൊരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ശുദ്ധിയെന്നും അശുദ്ധിയെന്നും പറയുന്നത്. ഇങ്ങനെ പൂർണ്ണ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൻ്റെ പൂർണ്ണ സമൂഹത്തിൽ പൂർണ്ണമായ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പൂർണ്ണമായ ശുദ്ധിയില്ലാത്തവരൊക്കെ അശുദ്ധരാണ്. മനുഷ്യൻ അശുദ്ധനാകുന്ന പല സാഹചര്യങ്ങളുണ്ടാവാം. ഈ അശുദ്ധി തന്നെ രണ്ടു തരത്തിലാവാം. ഒന്നുകിൽ താൽക്കാലികമായ അശുദ്ധിയാവാം, അല്ലെങ്കിൽ സ്ഥിരമായി നിലനിൽക്കുന്ന അശുദ്ധിയാവാം. താൽക്കാലികമായ അശുദ്ധി മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. അശുദ്ധമായ എന്തിനെങ്കിലും സ്പർശിച്ചാൽ മനുഷ്യൻ അശുദ്ധനാകും. ഉദാഹരണത്തിന്, ശവശരീരം അശുദ്ധമായ വസ്തുവാണ്. ശവശരീരത്തെ സ്പർശിക്കുന്നവൻ അതിനാൽ തന്നെ അശുദ്ധനാകും. പക്ഷേ ആ അശുദ്ധി ഒരു ദിവസത്തേക്ക് മാത്രമേ ദീർഘിക്കുകയുള്ളൂ. സന്ധ്യയാവുന്നതോടുകൂടി കുളിച്ച് കഴിയുമ്പോൾ അവൻ ശുദ്ധനായിത്തീരും. ശവശരീരത്തെ സ്പർശിക്കുന്നവൻ, അശുദ്ധമായ എന്തിനെങ്കിലും സ്പർശിക്കുന്നവൻ അശുദ്ധനാകും. ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സ്ഖലിതങ്ങൾ, എന്തെങ്കിലുമൊക്കെ സ്ഖലനങ്ങൾ മനുഷ്യനെ അശുദ്ധനാക്കും. ആർത്തവകാലത്തും പ്രസവത്തിന് ശേഷവുമൊക്കെ സ്ത്രീകൾ അശുദ്ധരായിത്തീരുന്നു. നിശ്ചിത കാലയളവിലേക്ക് ബീജസ്രാവം ഉണ്ടാകുന്ന പുരുഷൻ അശുദ്ധനായിത്തീരുന്നു പ്രത്യേക ഒരു ദിവസത്തേക്ക്. ഇങ്ങനെ തൽക്കാലത്തേക്കുള്ള അശുദ്ധിയുണ്ട്, അതിന് ശുദ്ധീകരണ പ്രക്രിയയുമുണ്ട്. അത് ആ കാലം കഴിയുമ്പോൾ അയാൾ ശുദ്ധനായിത്തീരും. പക്ഷേ സ്ഥായിയായി നിലനിൽക്കുന്ന മറ്റ് അശുദ്ധികളുണ്ട്, പെർമനൻ്റ് ഇംപ്യൂരിറ്റി. സ്ഥായിയായി നിൽക്കുന്ന അശുദ്ധി പല രീതിയിലാണ്. അത് ജനനം വഴിയാവാം, അതല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥ വഴിയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ തൊഴിൽ കൊണ്ടാവാം. ജനനം വഴി ജന്മനാ അശുദ്ധനാകുന്നവർ, ആദ്യമേ പറയും വിജാതീയരെല്ലാം ജന്മനാ അശുദ്ധരാണ്. ഇസ്രായേൽക്കാരല്ലാത്തവരെല്ലാം അതിനാൽ തന്നെ അശുദ്ധരാണ്. അവർക്ക് ബാക്കിയൊന്നുമില്ലെങ്കിലും അവർ വിജാതീയരായിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ഭാഗമല്ല എന്ന് തന്നെ അവർ അശുദ്ധരാവാനുള്ള പ്രത്യേക കാരണമാണ്. ഇനി വിജാതീയരും യഹൂദരും തമ്മിലൂടെയുള്ള വിവാഹബന്ധത്തിലൂടെ ജനിക്കുന്ന സങ്കരവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും പകുതി യഹൂദനും പകുതി വിജാതീയനും അവരും അശുദ്ധനാണ്. അതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ പെടാത്ത രീതിയിൽ നിയമാനുസൃതമല്ലാത്ത വിവാഹത്തിലൂടെ ജനിക്കുന്ന ശിശുക്കളെല്ലാം അതിനാൽ തന്നെ അശുദ്ധരാണ്. ഇപ്പോൾ സങ്കരവർഗങ്ങൾ, വിജാതീയർ, വിവാഹബന്ധത്തിൽ വരാത്ത അല്ലാത്ത ജനിക്കുന്നവർ എല്ലാം ജന്മന അശുദ്ധരായിത്തീരുന്നു. ഇതിൻ്റെ പുറമെ ശാരീരികമായ അവസ്ഥ, രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. താൽക്കാലികമായ രോഗം ഉണ്ടാവാം, മാറുന്ന രോഗം ഉണ്ടാകാം, മാറാ രോഗം ഉണ്ടാവാം. ഉദാഹരണത്തിന്, ജന്മന അന്ധരായവർ, അംഗവൈകല്യമുള്ളവർ, കുരുടർ, ചെകിടർ, മുടന്തർ, ഇങ്ങനെയുള്ള അംഗവൈകല്യങ്ങളെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുന്നതാണ്. ഈ അശുദ്ധർ അതിനാൽ തന്നെ പാപികളായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. അശുദ്ധരാണ് അംഗവൈകല്യമുള്ളവർ. മാനസിക രോഗികൾ, മനസ്സിൻ്റെ സമനില തെറ്റിയവർ, മാനസികമായി വേണ്ടത്ര പക്വത പ്രാപിക്കാത്ത, ബുദ്ധി വികസിക്കാത്ത, അവികസിത ബുദ്ധികൾ, പിശാചുബാധിതർ, മാനസിക രോഗികൾ, ഇവരെയെല്ലാം അശുദ്ധരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. മാറാ രോഗത്തിന് അധീനരായിത്തീർന്നവർ, ഉദാഹരണത്തിന് കുഷ്ഠരോഗം. കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾ ബാധിച്ചവർ അശുദ്ധരായി പരിഗണിച്ചിരുന്നു. കുഷ്ഠരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ കുഷ്ഠം എന്ന് ഇന്ന് പറയുന്ന രോഗം മാത്രമല്ല അന്ന് കരുതിയിരുന്നത്. എല്ലാ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളെയും കുഷ്ഠരോഗമായിട്ടാണ് കരുതിയിരുന്നത്. വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിപ്പാട്, ഉണങ്ങാത്ത പാടുകളോ അല്ലെങ്കിൽ നിറമാറ്റമോ ഒക്കെ ഉണ്ടാകുന്നതിനെ കുഷ്ഠമായി കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് കുഷ്ഠം ബാധിച്ചാൽ ആ വ്യക്തി പുരോഹിതൻ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും ആ പാടിനെ സംബന്ധിച്ച് അത് കുഷ്ഠമാണോ അല്ലയോ നിശ്ചയിക്കണമെന്നുമൊക്കെ വൈദികന് പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ശരീരത്തിൽ ത്വക്ക് രോഗങ്ങളെല്ലാം തന്നെ കുഷ്ഠരോഗമായി കരുതിയിരുന്നു. ഇനി കുഷ്ഠരോഗം ശുദ്ധമായി കുഷ്ഠമായി സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ എപ്രകാരമാണ് സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കേണ്ടത്, അതിനൊക്കെ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ രോഗങ്ങളാൽ അശുദ്ധരായിത്തീരുന്നവർ. മറ്റൊന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ തൊഴിലാണ്. പല രീതിയിലുള്ള പല തൊഴിലുകൾ മനുഷ്യനെ അശുദ്ധനാക്കും എന്ന് റബ്ബിമാർ കരുതിയിരുന്നു. അതിനെ പൊതുവെ കൊടുക്കുന്ന നിയമ നിബന്ധന ഇതാണ്: മനുഷ്യ ശരീരത്തെ സ്പർശിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാൻ അവസരമൊരുക്കുന്ന തൊഴിലുകളെല്ലാം അതിനാൽ തന്നെ മനുഷ്യനെ അശുദ്ധനാക്കുന്നതാണ്. ഉദാഹരണത്തിന് വൈദ്യൻ്റെ തൊഴിൽ, വൈദ്യൻ ശരീരത്തെ സ്പർശിക്കേണ്ടി വരുന്നു, അതിനാൽ അവൻ്റെ തൊഴിൽ അശുദ്ധമാണ്. വൈദ്യന്മാർ പൊതുവെ അശുദ്ധരായ തൊഴിൽ ചെയ്യുന്നവരായി കരുതപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും വൈദ്യന്മാർ അകാരണമായി പണം സമ്പാദിക്കുന്നതിനാൽ, മോഷ്ടിക്കുന്നതിനാൽ, അതിനാലും അവർ അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു. ഇടയന്മാർ, അബ്രാഹം ഇടയനാണ്, ദാവീദ് ഇടയനായിരുന്നു, കർത്താവിൻ്റെ ഇടയൻ എന്ന് പറയുമെങ്കിലും ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം ഇടയന്മാരെയും അശുദ്ധരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അവർ ആടുകളെ മേയ്ക്കുന്നത് കൊണ്ട് മാത്രമല്ല, പലപ്പോഴും ആടുകളെ മേയ്ക്കുന്നവർ ആടുകളെ സ്വന്തമാക്കുകയും അവിഹിതമായി അതിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു. ഇടയന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായിരുന്നു. യേശു പറഞ്ഞല്ലോ, എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അപ്പോൾ ഇടയന്മാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതായിരുന്നു. അതുപോലെ തിരുമ്മുകാർ, കുളി കളങ്ങളിൽ, കുളി സ്ഥലങ്ങളിൽ മനുഷ്യനെ സഹായിക്കുന്ന ജോലി ചെയ്യുന്നവർ, പല രീതിയിലുള്ള ജോലികൾ, തുകൽ ചായ മുക്കുന്നവർ, പല തരത്തിലുള്ള തൊഴിലുകളും മനുഷ്യനെ അശുദ്ധമാക്കിയിരുന്നു. ഇപ്രകാരം അശുദ്ധമാക്കുന്ന ഒരു തൊഴിലായിട്ടാണ് ചുങ്കം പിരിക്കുന്നതിനെ കണ്ടിരുന്നത്. ചുങ്കക്കാർ സർക്കാരിന് വേണ്ടി, പ്രത്യേകിച്ച് റോമക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന ചുങ്കക്കാരെ എല്ലാം അശുദ്ധരായി കരുതിയിരുന്നു. വേശ്യകൾ പറയേണ്ടതുമില്ല, അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത്. ഇങ്ങനെ അനേകം തരത്തിലുള്ള തൊഴിലുകൾ മനുഷ്യനെ അശുദ്ധമാക്കിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് സ്ത്രീകളെ സംബന്ധിച്ച പ്രത്യേകമായൊരു നിയമം. സ്ത്രീകളെല്ലാം ജന്മനാ അശുദ്ധരാണ്. പ്രത്യേക സാഹചര്യങ്ങൾ ഒരു കൂടുതൽ അശുദ്ധരായിത്തീരും. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിജാതീയ അടിമയുടെ സ്ഥാനമാണ് പൊതുവേ നൽകപ്പെട്ടിരുന്നത്. എല്ലാവരും ഇപ്പോഴും അല്ലെങ്കിലും പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം വളരെ താഴ്ന്നതായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്ത്രീയുമായി പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാനായിട്ട് റബ്ബിമാരൊരിക്കലും തയ്യാറാകുമായിരുന്നില്ല. യഹൂദർ നിയമം പഠിപ്പിക്കുന്ന റബ്ബിമാരൊരിക്കലും ഒരു സ്ത്രീയെ നിയമം പഠിപ്പിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീക്ക് കോടതിയിൽ സാക്ഷ്യം പറയാനുള്ള അവകാശമില്ല. പുരുഷനെതിരെ കേസ് കൊടുക്കാൻ അവൾക്ക് അനുവാദമില്ല. സ്ത്രീയുടെ നില വളരെ ദയനീയമായിരുന്നു യേശുവിൻ്റെ കാലത്ത്. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പരപുരുഷനുമായി സംസാരിച്ചു എന്ന ഒരു കാരണം മാത്രം മതി അവളെ വിവാഹമോചനം നടത്തി പറഞ്ഞയക്കാനായി പുരുഷനെ സംബന്ധിച്ചോളം. ഇങ്ങനെ അനേകം തട്ടുകളായി തരംതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് യേശു കടന്നു വന്നത്. അശുദ്ധരും ശുദ്ധരും നിറഞ്ഞ, ചുരുക്കം ശുദ്ധരും അനേകം അശുദ്ധരുമുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്ന യേശു. എന്തായിരുന്നു യേശുവിൻ്റെ നിലപാട്? എന്തായിരുന്നു യേശുവിൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്രബോധനം? ശുദ്ധരായ മനുഷ്യർ, ശുദ്ധരെന്ന് കരുതിയിരുന്നവർ മറ്റുള്ളവരെയെല്ലാം അവജ്ഞയോടെയും പുച്ഛത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്, പാപികളാണ് അവരെന്ന് കരുതിയിരുന്നു. ഈ കാഴ്ചപ്പാടിന് അടിസ്ഥാനമായി നിന്നത് മനുഷ്യൻ്റെ മനോഭാവങ്ങളോ മനുഷ്യൻ്റെ ആന്തരികമായ അവസ്ഥയോ അല്ല, അവൻ്റെ ശാരീരികമായ ബാഹ്യമായ അവസ്ഥയാണ്. ശുദ്ധി എന്നത് ഹൃദയശുദ്ധിയേക്കാൾ കൂടുതൽ ബാഹ്യമായ ശുദ്ധിയാണ്. നമ്മൾ പ്രാർത്ഥനയായി ആരംഭത്തിൽ വായിച്ചായിരുന്നു ഭക്ഷണം വഴി അശുദ്ധമാകുന്നവരെക്കുറിച്ച്. എന്തെങ്കിലും അശുദ്ധമായ വസ്തുക്കൾ ഭക്ഷിച്ചാൽ അശുദ്ധരായിത്തീരുന്നവർ, ആ അശുദ്ധി എപ്രകാരമുള്ളതാണ്, എപ്രകാരമാണ് ഒരാൾ അശുദ്ധനാകുന്നത്, ഇപ്രകാരം ഒരാൾ ശുദ്ധനാകുന്നത്. അശുദ്ധമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നവർ അശുദ്ധരായിത്തീരും. അതുകൊണ്ട് ശുദ്ധമായ ഭക്ഷണത്തിന് പട്ടികളൊക്കെ തയ്യാറാക്കിയിരുന്നു. ഈ ഒരു കാഴ്ചപ്പാട് നിലപാട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യേശു എടുക്കുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. യേശു ഈ നിയമങ്ങളെ ഒട്ടും തന്നെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. യേശുവിനെ സംബന്ധിച്ച് ശുദ്ധിയും അശുദ്ധിയും ബാഹ്യമായി കാണേണ്ട ഒന്നല്ല, ഹൃദയത്തിൻ്റെ ഭാവമാണ്. പുറമേ നിന്ന് അകത്തേക്ക് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുന്ന ഒരു വസ്തുവുമില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് നന്മയും തിന്മയും പുറപ്പെടുന്നത്. തിന്മ പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധിക്കും ഹൃദയത്തിൻ്റെ നന്മയ്ക്കുമാണ് യേശു പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ച നിയമങ്ങൾ അല്പം പോലും പരിഗണന അർഹിക്കുന്നതായിരുന്നില്ല. അതിനാലാണ് തൻ്റെ അടുക്കിലേക്ക് വരുന്ന കുഷ്ഠരോഗിയെ അകറ്റി നിർത്തുകയല്ല, കയറി ആലിംഗനം ചെയ്യാനും തൊട്ട് കൊണ്ടാണെന്ന് പറയുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന യാചനയുമായി തൻ്റെ അടുക്കിലേക്ക് വന്ന കുഷ്ഠരോഗിയെ യേശു ആലിംഗനം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മർക്കോസിന് സുവിശേഷത്തിൽ തുടർന്ന് പറയുന്നുണ്ട് പിന്നീട് യേശുവിന് പരസ്യമായി പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് പരസ്യമായ പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് കൊണ്ടാണോ? ആവാൻ വഴിയില്ല. കാരണം യേശുവിനെ അന്വേഷിച്ച് ആൾക്കൂട്ടങ്ങൾ പുറത്തേക്ക് വരികയായിരുന്നു. ഒരുപക്ഷേ കുഷ്ഠരോഗിയെ സ്പർശിച്ച് അശുദ്ധനായതുകൊണ്ട് അവനും ആ അശുദ്ധരുടെ കൂടെ മുദ്ര കുത്തപ്പെട്ടു. അന്ന് പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല, കാരണം അശുദ്ധമായ എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരും എന്നായിരുന്നു കാഴ്ചപ്പാട്. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരുന്നു. കുഷ്ഠരോഗി നടന്ന വഴിയിലൂടെ നടക്കുന്നവൻ, ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൻ എല്ലാം അശുദ്ധനാകും. അതുപോലെ തന്നെയാണ് രക്തസ്രാവമുള്ള സ്ത്രീ നടക്കുന്ന സ്ഥലവും ഇരിക്കുന്ന ഇടവും അശുദ്ധരായിത്തീരും, അശുദ്ധമായിത്തീരും. അതുകൊണ്ട് തന്നെയാണ് രക്തസ്രാവം, ദീർഘകാലമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുക. ആരും കാണാതെ വേണം വരാൻ. പക്ഷേ യേശു അറിഞ്ഞു അവൾ തന്നെ സ്പർശിച്ചതായി. ചുറ്റും നോക്കി ആരാണ് എന്നെ തൊട്ടത്, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറയും, ഗുരു അങ്ങെന്താണ് പറയുന്നത്, ജനക്കൂട്ടം നിനക്ക് ചുറ്റും തിങ്ങി നിന്നെ തിക്കുമ്പോൾ ആരാണ് എൻ്റെ വസ്ത്രത്തിൻ്റെ വിടുമ്പിൽ തൊട്ടതെന്ന് ചോദിക്കുന്നു. പക്ഷേ യേശു മനസ്സിലാക്കിയതിന് ശക്തി പ്രവഹിച്ചു, ആരാണ് എന്നെ തൊട്ടതെന്ന് കാണാൻ. യേശു ചുറ്റും നോക്കുമ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് ആ സ്ത്രീ വന്ന് പറയും, ഗുരു ഞാനാണ്. കാരണം അവൾ ചെയ്തത് അരുതാത്തൊരു കാര്യമായിരുന്നു. രക്തസ്രാവമുള്ള സ്ത്രീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. അവൾ അറിയാതെ തന്നെ മറ്റുള്ളവരും അറിയാതെ മറ്റുള്ളവരെ അശുദ്ധരാക്കുകയായിരുന്നു. അശുദ്ധിയുള്ള വ്യക്തിയെ സ്പർശിക്കുന്ന വ്യക്തിയും അശുദ്ധമായിത്തീരുന്നു. അശുദ്ധം ഈ രക്തസ്രാവമുള്ള സ്ത്രീ നടന്ന വഴിയിലൂടെ നടക്കുകയും അവളുടെ വസ്ത്രത്തിലെങ്കിലും തൊടുകയും ചെയ്യുന്നവരെല്ലാം അശുദ്ധരായിത്തീരും. ഇങ്ങനെ സമൂഹത്തെ മുഴുവൻ അശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അവൾ കടന്നുപോയത്. പക്ഷേ യേശു അവളോട് പറയും, ഭയപ്പെടേണ്ട, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. തന്നെ തൊടാനായിട്ട് അശുദ്ധരായവരെ യേശു അനുവദിക്കുന്നു. മാത്രമല്ല യേശു സ്പർശിക്കുന്നത് കാണും. കുരുടൻ അശുദ്ധനാണ്. കുരുടൻ്റെ കണ്ണിലും ചെകിടൻ്റെ കാതിലും ഊമൻ്റെ നാവിലുമൊക്കെ യേശു തൊട്ടുകൊണ്ടാണ് അവരെ സുഖപ്പെടുത്തുക. അശുദ്ധരെന്ന് മുദ്രകുത്തി മാറ്റി സമൂഹം മാറ്റി നിർത്തിയവരെ അടുത്തു വിളിച്ച് തൊട്ട് സുഖപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ നിലപാട്. അശുദ്ധരോടൊന്നിച്ചിരിക്കുക, അശുദ്ധരോടൊന്നിച്ച് നടക്കുക, അശുദ്ധരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഇതും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയായിരുന്നു, പ്രത്യേകതയായിരുന്നു. യേശുവിൻ്റെ ഭക്ഷണം അത് തന്നെ വളരെ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. സമൂഹം മുദ്രകുത്തിയ അശുദ്ധരെന്ന് മുദ്രകുത്തിയവരുടെ വീടുകളിലേക്കാണ് യേശു കടന്നു പോവുക. മത്തായി ചുങ്കസ്ഥലത്തിൽ നിന്ന് ലേവിയെ ശിഷ്യനായി വിളിക്കുമ്പോൾ ആ ലേവി യേശുവിന് വേണ്ടി വിരുന്നൊരുക്കുന്നു. ആ വിരുന്നിൽ അനേകം പേര് കടന്നു വരും. യേശു അവരോടുകൂടെ വിരുന്നിരിക്കുകയാണ്, ഭക്ഷിക്കുക. ചുങ്കക്കാരൻ ലേവിയുടെയും ചുങ്കക്കാർ പ്രധാനിയായ സക്കേവൂസിൻ്റെയും ഒക്കെ വീട്ടിൽ യേശു കടന്നു വരുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ആചാരങ്ങളെ മാമൂലുകളെ യേശു തിരുത്തുകയായിരുന്നു, അഥവാ ചോദ്യം ചെയ്യുകയായിരുന്നു. യേശുവിന് നിയമപ്രകാരം പൂർണ്ണമായ ശുദ്ധിയുള്ളവനാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. വിശുദ്ധ മത്തായിയാണ് യേശുവിൻ്റെ വംശാവലി നമുക്കിരുന്നത്. ലൂക്കായന്ദ്രനുണ്ടാ വംശാവലി തന്നെ. മത്തായി നൽകുന്ന യേശുവിൻ്റെ വംശാവലിയിൽ അശുദ്ധരായ പല വ്യക്തികളും കടന്നുകൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യമേ രംഗത്ത് വരുന്ന താമാർ വിജാതീയ സ്ത്രീയാണ്. പിന്നീട് വരുന്ന റാഹാബും റൂത്തും ബത്ഷേബായും ഒക്കെ വിജാതീയരാണ്. അപ്പോൾ യേശുവിൻ്റെ വംശാവലിയിൽ വിജാതീയ സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. ഈ രക്തശുദ്ധി അല്ലെങ്കിൽ പൂർണ്ണമായ ശുദ്ധി യേശുവിന് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അത് അവകാശപ്പെടാൻ യേശുവിട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പോൾ അബ്രാഹത്തിൻ്റെയും സാറായുടെയും രക്തം കലർപ്പുകൂടാതെ സിരകളിലൂടെ ഒഴുകുന്നുവെന്ന് അഭിമാനിക്കുകയും അതിൻ്റെ പേരിൽ തങ്ങൾ വിശുദ്ധരാണെന്ന് കരുതുകയും ചെയ്യുന്ന യഹൂദ നേതൃത്വത്തിന് മുമ്പിൽ യേശുവിന് എടുത്തു കാണിക്കാൻ അപ്രകാരം ഒരു ശുദ്ധിയില്ല. ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും ആ ഗോത്രത്തിൽ ഈ തായ് വഴിയിൽ അശുദ്ധമായ രക്തം കലർന്നിട്ടുണ്ട്. അപ്പോൾ ദാവീദിന് പോലും അപ്രകാരമുള്ള രക്തശുദ്ധി അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ചുരുക്കം. രക്തശുദ്ധി അവകാശപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്രകാരമുള്ള ശുദ്ധിയെയും അശുദ്ധിയെയും മാനിക്കുന്നതായിരുന്നില്ല. അശുദ്ധമാകും എന്ന് കരുതി മാറി നിൽക്കാൻ യേശു തയ്യാറാകുന്നില്ല. അശുദ്ധരാണെന്ന് കരുതി ആരെയും യേശു മാറ്റി നിർത്തുന്നുമില്ല. അത് തന്നെയുമല്ല, ഇപ്രകാരം സമൂഹത്തിൻ്റെ വേലി ഇറമ്പുകളുടെ പുറത്തേക്ക്, വേലിക്കെട്ടിന് പുറത്തേക്ക് മാറ്റി നിർത്തിയിരുന്നവരെ യേശു അകത്തേക്ക് വിളിക്കുകയാണ്. എന്താണ് ശുദ്ധി, എന്താണ് അശുദ്ധി? യഹൂദ റബിമാരും നിയമജ്ഞന്മാരും ഫരിസേയ പ്രമാണികളും പഠിപ്പിച്ചതല്ല യഥാർത്ഥത്തിൽ ശുദ്ധിയും അശുദ്ധിയുമെന്ന് യേശു പഠിപ്പിക്കുകയായി. അപ്പോഴ് യഹൂദരെ സംബന്ധിച്ച് ഭക്ഷണ കാര്യങ്ങൾ, ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, എവിടെ നടക്കുന്നു, എവിടെ ഇരിക്കുന്നു, എന്തു ഭക്ഷിക്കുന്നു, ആരുമായി ബന്ധപ്പെടുന്നു, ഇതെല്ലാം വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് ചന്തസ്ഥലങ്ങളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവർ സമൂലം കുളിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. പാത്രങ്ങളുടെയും ക്ഷാളനത്തെ സംബന്ധിച്ച്, വസ്ത്രത്തിൻ്റെ ക്ഷാളനത്തെ കഴുകലിനെ സംബന്ധിച്ചൊക്കെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൈ പോലും കഴുകാതെ ഭക്ഷിക്കുന്ന ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷിച്ചു. കാരണം അതൊരു ഹൈജീനിക് പ്രോബ്ലമായിട്ടല്ല അവർ കരുതിയിരുന്നത്, ഒരു റിച്വൽ പ്രോബ്ലം, ഒരു സാങ്കേതികമായ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കരുതിയിരുന്നത്. കൈ കഴുകുന്നത് എത്രമാത്രം കഴുകണം, കൈ എങ്ങനെ കഴുകണം, കൈയുടെ വിരൽ കഴുകിയാൽ മതിയോ, കൈ പത്തി കഴുകണോ, കൈയുടെ മുട്ടുവരെ കഴുകണോ, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും ചിന്തകളും നിലനിന്നൊരു സാഹചര്യത്തിൽ യേശു പറയുന്നത് കൈ കഴുകുന്നതല്ല പ്രധാനം, കഴുകേണ്ടത് കരങ്ങളല്ല ഹൃദയമാണ്. അത് പാരമ്പര്യ പുരോഹിത പ്രവാചക പാരമ്പര്യത്തിൽ ഊന്നുകൊണ്ടാണ് യേശു ഇപ്രകാരം പറയുക, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണ് എന്ന് പറഞ്ഞ് ജോയലിനെ പോലെ. വസ്ത്രം കീറുന്നത് ബാഹ്യമായ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. പശ്ചാത്താപത്തിൻ്റെയും മരിതാപത്തിൻ്റെയും അടയാളമായി വസ്ത്രം കീറുമായിരുന്നു, തലയിൽ ചാരം പൂശുമായിരുന്നു, ചാക്കുടുക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ബാഹ്യമായ ആചാരങ്ങളല്ല പ്രവാചകന്മാർ ഊന്നൽ കൊടുത്തത്, ഹൃദയത്തിൻ്റെ ഭാവമാണ്. എന്ന് പറഞ്ഞതുപോലെ എന്തു ഭക്ഷിക്കുന്നു, എന്തു കുടിക്കുന്നു, എവിടെ നടക്കുന്നു, എവിടെ ഇരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവം എന്താണ്, അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോഴേ യേശുവിനെ സംബന്ധിച്ച് ഹൃദയഭാവം പ്രധാനപ്പെട്ടതാണ്. ആ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുത്തിനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നവ കടന്നു വരിക. പക്ഷേ ഈ ഒരു നിലപാട് ഇതിപ്പോൾ നമ്മൾ സാമ്പത്തിക തലത്തിൽ കണ്ടു, രാഷ്ട്രീയ തലത്തിൽ കണ്ടു, സാമൂഹിക തലത്തിലും കണ്ടു. സ്വതന്ത്രമായൊരു നിലപാടാണ്, അന്നത്തെ മത അധികാരികൾ വെച്ചു പുലർത്തിരുന്നതും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും ഒരു നിലപാടും യേശു സ്വീകരിക്കുക. അപ്പോൾ ഈ നിലപാട് സമൂഹത്തിൽ കാതലായ വ്യതിയാനങ്ങൾ വരുത്തുന്നതായിട്ട് കാണാം. താഴെക്കിടയിൽ നിന്നുള്ള ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് വേണേൽ കാണാൻ സാധിക്കും. അശുദ്ധരായി പാവികളായി മുദ്ര കുത്തിയിരുന്നവരെ എല്ലാം കൂടിയാണ് യേശു ഒരുമിച്ച് കൂട്ടുക. അവരുടെ കൂടെ ഇരുന്നു കൊണ്ടാണ് യേശു ഭക്ഷിക്കുക. ഉദാഹരണത്തിന് യേശു നടത്തിയ വിരുന്നിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിക്കണ്ടായ, മത്തായിയുടെയും അതുപോലെ തന്നെ സക്കേയുസിൻ്റെയും അവരുടെ വീട്ടിൽ വിരുന്നിലിരുന്നപ്പോൾ യേശുവിന് ആരോടും ഉണ്ടാകുന്നു, ഇവൻ ചുങ്കക്കാരോടും പാവികളോടും ഒപ്പം ഭക്ഷിക്കുന്നു. പാവികൾ എന്ന പദത്തിന് തന്നെ അവർ കൊടുക്കുന്ന എന്ന അർത്ഥം യേശു കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളുടെ പേരിൽ ഒരാളെ അല്ലെങ്കിൽ അവസ്ഥയുടെ പേരിൽ ഒരാളെ പാവിയായി കണക്കാക്കുന്നു, ആ ഒരു കാഴ്ചപ്പാട് സ്വീകാര്യമല്ല എന്ന് യേശു തന്നെ പറയും. ഒരാൾ അന്ധനായിത്തീർന്നു അവൻ്റെ പാപം മൂലമല്ല, എൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലവുമല്ല, കുരുടനായതുകൊണ്ട് മാത്രം ആരും പാപിയായിത്തീരുന്നില്ല, ശവശരീരത്തെ സ്പർശിച്ചതുകൊണ്ട് മാത്രം ആരും അശുദ്ധനായിത്തീരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കണം. ന്യായിനിലെ വിധവയുടെ മകൻ്റെ ശവമഞ്ചത്തെ സ്പർശിച്ചുകൊണ്ട് യേശു ആ അമ്മയോട് പറയുക, വിധവയോട് പറയുക, കരയേണ്ട. സാന്ത്വനം നൽകുന്ന കരസ്പർശം, അത് യേശു മനഃപൂർവ്വം സ്പർശിക്കുന്നതായിട്ട് കാണാം. കുരുടനെയും ചെകിടനെയും മുടന്തനെയും കൂലിപ്പോയ സ്ത്രീയെയും ഒക്കെ സ്പർശിക്കുന്നുണ്ട്. ഈ സ്പർശനമെല്ലാം യഹൂദരുടെ അന്നത്തെ പാരമ്പര്യവും നിയമമനുസരിച്ച് അശുദ്ധമാക്കുന്നതായിരുന്നു. ഈ അശുദ്ധി സ്വയം ഏറ്റെടുക്കാൻ യേശു സന്നദ്ധനാവുകയാണ്, അഥവാ ഇതൊന്നും ആളെയും ആരെയും അശുദ്ധനാക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അപ്രധാനമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിയമത്തിൻ്റെ ഹൃദയഭാഗത്തെ ചോർത്തിക്കളഞ്ഞ ആ ഒരു സമൂഹ പാരമ്പര്യത്തിനെതിരെയുള്ള യേശുവിൻ്റെ വിമർശനവും ഈ പ്രവർത്തനങ്ങളിൽ ഈ സമീപനങ്ങളിൽ കാണാം. അപ്പോൾ യേശു നൽകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ച് സമൂഹത്തിൽ കാതലായ വ്യതിയാനങ്ങൾ വരുത്തുന്നു. ഇതുവരെ പുറത്താണ് ഇത് വിചാരിച്ചിരുന്നവരെ അകത്താക്കുന്ന, സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു യേശുവിൻ്റേത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞപ്പോൾ യേശു സമ്പത്തിനെക്കുറിച്ച് കൊടുത്ത കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ ശുദ്ധിയെക്കുറിച്ചും യേശു നൽകുന്നത്. ഇത് സമൂഹത്തിൽ വലിയ ഒരു അട്ടിമറിക്ക് കാരണമായി തീരാം എന്ന് യഹൂദ നേതാക്കന്മാർ ഭയന്നു. ഒരു സമൂഹത്തിലെ ആചാരങ്ങളെയും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന ആ ഒരു തട്ടുകളെയുമെല്ലാം തകിടം മറിക്കുന്ന ഒരവസ്ഥാവിശേഷം. ഇതുവരെ അശുദ്ധരായിരുന്നവരെ ശുദ്ധരായി കരുതുന്നു, നിങ്ങളുടേതാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആ വ്യക്തികളിലെല്ലാം വലിയ ഒരു ആത്മാഭിമാനം, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്നുള്ള ഈ അവബോധം ചുങ്കക്കാരനും മനസാന്തരപ്പെട്ട വേശ്യയ്ക്കും സുഖപ്പെട്ട കുഷ്ഠരോഗിക്കും എല്ലാം ലഭിക്കുമ്പോൾ, സുഖപ്പെട്ടവനും സുഖപ്പെടാത്തവനും എല്ലാം ഞങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സംജാതമാവുകയാണ്. യഹൂദരുടെ വിശദീകരണം അനുസരിച്ചുള്ള നിയമത്തിൻ്റെ കണിശമായ അനുസരണമല്ല ഒരാളെ വിശുദ്ധനോ അതിൻ്റെ ലംഘനമല്ല ഒരാളെ അശുദ്ധനോ ആക്കുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. സാപത്തിൽ കതിരുപറിച്ചു തിന്നവരെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു പറയും, മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല, സാപത്ത് മനുഷ്യനു വേണ്ടിയാണ്. നമ്മൾ മതനിയമങ്ങളെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എടുത്തു കാണിക്കുന്ന സമൂഹത്തിൽ നിലനിന്ന കാഴ്ചപ്പാടുകളെ തകിടം മറിക്കുന്നതായിരുന്നു യേശുവിൻ്റെ സമീപനം, യേശുവിൻ്റെ ജീവിത ശൈലി, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം. ഇത് ഇന്നും വളരെയേറെ പ്രസക്തിയുള്ളതാണ്. സമൂഹത്തിലെ വ്യക്തികളെ പല തട്ടുകളായി തിരിക്കുന്ന, അത് ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിലൊക്കെ തട്ടുകളായി തിരിക്കുന്ന, വർഗങ്ങളാക്കി മാറ്റുന്ന ആ ഒരു നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല യേശു. യേശുവിൻ്റെ നിലപാടും യേശുവിൻ്റെ പ്രബോധനവും അപ്പോൾ എല്ലാ വിഭജനങ്ങൾക്കും എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി എല്ലാവരെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി കരുതുന്ന ഒരു മനോഭാവമാണ് യേശു സ്വീകരിച്ചത്. യേശു അപ്രകാരം ഒരു പ്രബോധനമാണ് നൽകിയത്. അപ്പോൾ ശുദ്ധിയും അശുദ്ധിയും തിരിക്കുന്നത് ബാഹ്യമായ ആചാരങ്ങളിൽ നല്ല ഹൃദയത്തിൻ്റെ ഭാവമാണ്. നിയമം അനുസരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. കയ്യിൽ ദേഹത്ത് മുറിവ് പറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും അശുദ്ധമായ വസ്തുക്കൾ സ്പർശിച്ചതുകൊണ്ടോ ആരും അശുദ്ധനാകുന്നില്ല. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പ്രധാനം. പാപം എന്നത് ബാഹ്യമായ അശുദ്ധിയല്ല, ദൈവപ്രമാണത്തോടുള്ള ലംഘനം, ആത്മീയമായ ലംഘനമാണ്, സ്നേഹത്തിൻ്റെ നിരാസമാണ്, തിരസ്കരണമാണ്, ലംഘനമാണ് എന്ന് യേശു പഠിപ്പിച്ചു. സ്നേഹം എന്ന പ്രമാണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ബാഹ്യമായ അനുഷ്ഠാനങ്ങളെ അപ്രധാനമായി കാണുന്ന ഒന്നായിരുന്നു യേശുവിൻ്റെ സാമൂഹിക നിലപാട്. അവിടെ എല്ലാവരെയും തുല്യരായി കാണാൻ സാധിക്കുന്നു. ആരെയും അശുദ്ധരായി മുദ്രകുത്തി മാറ്റി നിർത്താൻ അനുവദിക്കുന്നുമില്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഹൃദയമാണ് പ്രധാനമെന്ന് അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്നതല്ല, ബാഹ്യമായ ശാരീരികമായ അവസ്ഥാവിശേഷങ്ങളല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവമാണ് പ്രധാനമെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഹൃദയമാണ് ശുദ്ധമോ അശുദ്ധമോ ആയിത്തീരുന്നത്. കർത്താവേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പഠിപ്പിച്ച ആ തിരുവചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. സ്നേഹമാണ് ശുദ്ധി നൽകുന്നത്, വിരോധവും വിദ്വേഷവുമാണ് ഹൃദയത്തെ അശുദ്ധമാക്കുന്നത്. കർത്താവേ, അങ്ങേയും അങ്ങ് ഞങ്ങൾക്ക് നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെയും ചുറ്റുപാടുമുള്ള സഹജീവികളെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങേക്ക് ശുദ്ധിയുള്ളവരായിത്തീരട്ടെ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കാൻ പഠിപ്പിച്ച ദൈവമായ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിക്കനുസരിച്ച് ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളേവരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. വചനോ